2021 ഒക്ടോബർ 5 ചൊവ്വാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുഖപ്രസംഗം. മറ്റു വകുപ്പുകൾക്കും മാതൃകയാക്കാം. എടിഎം കാർഡ് മാതൃകയിൽ റേഷൻ കാർഡും സ്മാർട്ടാക്കാനുള്ള ഭക്ഷ്യവകുപ്പിന്റെ നീക്കം സാധാരണക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. റേഷൻ കടകൾ നവീകരിക്കുന്നതിലും അവയുടെ സേവനം കൃത്യമായി കാർഡുടമകളിൽ എത്തിക്കുന്നതിലും അടുത്തകാലത്തായി ഒട്ടേറെ പുരോഗമനപരമായ നടപടികൾ എടുത്തിട്ടുണ്ട്. സാധാരണക്കാരുടെ നിത്യജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന റേഷൻ കടകളെ കൂടുതൽ ജനങ്ങളുമായി അടുപ്പിക്കാനുള്ള പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് സ്മാർട്ട് കാർഡ് ഇറങ്ങാൻ പോകുന്നത്. റേഷൻ കടകളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന സാധനങ്ങൾക്ക് പുറമെ പല വ്യഞ്ജനങ്ങളും കുപ്പിവെള്ളവും ഉൾപ്പെടെ ഒരു സാധാരണ കുടുംബത്തിന്റെ നിത്യജീവിതത്തിനാവശ്യമായ സാധനങ്ങളെല്ലാം ലഭ്യമാകുമെങ്കിൽ പുതിയ തലത്തിലേക്ക് പൊതുവിതരണ ശൃംഖല ഉയരും എന്നതിൽ സംശയമില്ല. കേരളപ്പിറവി ദിനമായ നവംബർ 1 സ്മാർട്ട് കാർഡ് പുറത്തിറക്കാനാണ് ആലോചന. തുടക്കത്തിൽ 1000 റേഷൻ കടകളിലാകും സ്മാർട്ട് കാർഡ് ഉപയോഗിക്കാനാകുക. ക്രമേണ പരിധി വർദ്ധിപ്പിക്കും. സ്മാർട്ട് കാർഡിനായി കാർഡുടമകൾ ഓൺലൈൻ വഴി അപേക്ഷ നൽകേണ്ടിവരും. റേഷൻ കടകളിൽ മാത്രമല്ല ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള സപ്ലൈകോ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയും വിധമാകും സ്മാർട്ട് കാർഡ് ഇറക്കുന്നത്. ബാങ്കുകളുമായി സഹകരിച്ച് കുറഞ്ഞ തോതിൽ പണം പിൻവലിക്കാനും സ്മാർട്ട് റേഷൻ കാർഡ് ഉപയോഗപ്പെടുത്താം. വൈദ്യുതി, വെള്ളം ബിൽ അടയ്ക്കാനും ഈ കാർഡ് മുഖേന സാധ്യമാകും. ചുരുക്കത്തിൽ ഒരു കുടുംബത്തിന്റെ അത്യാവശ്യങ്ങളെല്ലാം നിർവഹിക്കാൻ പാകത്തിലാകും സ്മാർട്ട് റേഷൻ കാർഡിന്റെ പിറവി. അവഗണിക്കപ്പെട്ട് കിടന്ന റേഷൻ കടകളെ ഏറ്റവുമധികം ജനകീയമാക്കുന്നതിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ കാണിക്കുന്ന താൽപര്യവും ഭാവനാസമ്പന്നമായ നടപടികളും അഭിനന്ദനീയമാണ്. 1 പിണറായി സർക്കാരിൽ ഈ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന തിലോത്തമനും റേഷൻ കടകളുടെ നവീകരണത്തിനും വർഷങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന ക്രമക്കേടുകൾ തടയുന്നതിലും ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിരുന്നു. റേഷൻ കടകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ പൊതുജനങ്ങൾ കൂടുതലായി ഇടപെടേണ്ടിവരുന്ന മറ്റ് സർക്കാർ വകുപ്പുകൾക്കും മാതൃകയാക്കാവുന്നതാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ, റവന്യൂ, വിദ്യാഭ്യാസ, ഹെൽത്ത്, മോട്ടോർ വാഹന വകുപ്പുകൾ ഉൾക്കാഴ്ചയോടെ പ്രവർത്തിച്ചാൽ സേവനങ്ങൾ ലഭിക്കാൻ പൊതുജനങ്ങൾ ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരില്ല. ഒട്ടുവളരെ വകുപ്പുകൾ ഓൺലൈനിലേക്ക് മാറിക്കഴിഞ്ഞു എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സേവനം വൈകിപ്പിക്കുന്നത് മിക്ക സ്ഥാപനങ്ങളിലും പതിവാണ്. അല്ലലില്ലാതെ സേവനം ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഇ ഗവേണൻസ് പദ്ധതി എല്ലാ വകുപ്പുകൾക്കും സർക്കാർ ബാധകമാക്കിയത്. അതിന്റെ പ്രയോജനം എത്രത്തോളം ലഭിക്കുന്നുണ്ടെന്ന് വിലയിരുത്താൻ കൂടി ശ്രമിക്കേണ്ടതാണ്. വകുപ്പ് മന്ത്രിമാർ കൂടി താൽപര്യമെടുത്താലേ ലക്ഷ്യപ്രാപ്തി സാധ്യമാവുകയുള്ളൂ. കാലത്തിനനുസരണമായുള്ള എല്ലാ സാങ്കേതിക മാറ്റങ്ങളും സർക്കാർ ഓഫീസുകളിലും എത്തേണ്ടതുണ്ട്.